നമസ്കാരം ഡോക്ടർ അലി പരപ്പിൽ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ഡോക്ടർ അലി. ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും ലങ് മോൾഡ് എന്നൊരു അസുഖത്തെ കുറിച്ച് വളരെയധികം സംസാരിക്കാറുണ്ട്. ഇത് എത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു അസുഖമാണ്, എത്രമാത്രം ഓസ്ട്രേലിയയിൽ ഇത് കാണാറുണ്ട്?
മോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗസ് ആണ്. ഫംഗസ് എല്ലാ നമ്മുടെ ചുറ്റുമുണ്ട്, എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിലും നമ്മുടെ ഗാർഡനിലും സ്ഥിരമായിട്ടുള്ളതാണ് ഫംഗസ്. പക്ഷേ അത് ഒരു ന്യൂസ് കാരണത്തിണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെ മഴ കൂടി, വെള്ളപ്പൊക്കം, അപ്പോൾ ഡാംനെസ് കൂടി. അപ്പോൾ ഈ ഡാംനെസ് ഉള്ള സ്ഥലത്താണ് ഈ ഫംഗസ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുക. സാധാരണ നമ്മളെല്ലാവരും ചെറിയ തോതിൽ ഫംഗസ് എല്ലാം ശ്വസിക്കാറുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നത്തിങ് ഹാപ്പൻസ്. പക്ഷേ അണ്ടർലൈങ് റെസ്പിറേറ്ററി കണ്ടീഷനുള്ള ആൾക്കാർക്ക്, അതല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് ലങ്ങിനെ ബാധിക്കുന്ന ഫംഗസ് രണ്ട് മൂന്ന് വർഗഭേദങ്ങളുണ്ട്. അതിൽ ഒന്ന് കാര്യമായിട്ടുള്ളത് നമ്മൾ പറയുന്നത് ആസ്പെർജിലോസിസ് ഫാമിലി പെട്ട ഫംഗസ് ആണ്. പിന്നെ മ്യൂക്കോർ മൈക്കോസിസിൽ പെട്ട വേറെ വകഭേദത്തിൽ നാലഞ്ച് വകഭേദങ്ങളുണ്ട്. പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് ലങ്സിനെ സംബന്ധിച്ച് പറയുന്നത് ആസ്പെർജിലോസിസ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജിലോസിസ് അല്ലെങ്കിൽ ABPA എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഡിസീസ് ആണ്. എന്താ പറയുക, ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അതായത് ഇൻ റെസ്പോൺസ് ടു നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഈ ഫംഗസിനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അണ്ടർലൈൻ കണ്ടീഷനുള്ളവർക്കാണ് കൂടുതൽ ബാധിക്കുക. ആസ്മ, COPD, സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുമായി ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻസ്, ഹിമറ്റോളജിക്കൽ ബ്ലഡ് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ, ഇവരൊക്കെ കാണാതെ ബാധിക്കാം.
ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത് ഏതൊരു പ്രായ വിഭാഗത്തെയാണ് ഏറ്റവും അധികമായി ബാധിക്കുന്നതും അത് ബാധിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക?
ഇത് പൊതുവേ ചെറിയ കുട്ടികൾ കാണാറില്ല. കാരണം ഇപ്പൊ ഞാൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. അത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഡയഗ്നോസ് ചെയ്യാറാണ്. അത് വലുതായി വരണമെങ്കിൽ ഒരു എന്താ പറയാ, ഒരു 7-8 വയസ്സൊക്കെ ആയിരിക്കണം. പക്ഷെ അത് അതിലേക്ക് നമ്മൾ ഇവരെ ഉൾപ്പെടുത്താതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ കാണാറ് ടീനേജേഴ്സ് ഉള്ള കുട്ടികൾ, ഈ ആസ്മ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാത്തവർ, പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്മോക്കിംഗ് സംബന്ധമായ COPD എന്ന എംഫസീമ എന്നുള്ളതൊക്കെ. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ആസ്പെർജിലോസ് അല്ലാത്ത വേറൊരു വകഭേദം കാണാറുള്ളത് മ്യൂക്കോമൈസിസ് എന്നൊരു ഗ്രൂപ്പാണ്. അത് വീണ്ടും ഇതേമാതിരി തന്നെ ഇമ്മ്യൂണോ സപ്രസ് പേഷ്യൻസും പ്ലസ് ഹൈ ഡയബറ്റീസ് ഈവൻ കോവിഡ് രണ്ട് ഭാഗത്തിലും ബാധിക്കും. അത് ഞാൻ പിന്നെ ടച്ച് ചെയ്യാം. നിങ്ങളൊക്കെ വായിച്ചു കാണും, ഇന്ത്യയിൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ബ്ലാക്ക് ഫംഗസ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നല്ലോ. അത് ഈ മ്യൂക്കോമൈസിസ് ആയിരുന്നു. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു ടീനേജ് മുതൽ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് ASPERGILOSIS അസുഖം കാണാം. അതിലെല്ലാവരും രോഗികളായിക്കണമെന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവരെ സിംറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ആസ്മ മാതിരികളായിരിക്കും. അവർക്ക് ചുമ കൂടും, വീസിങ് ഉണ്ടാവും, ശ്വാസം മുട്ടും. ആസ്മ സാധാരണ നമുക്ക് ആസ്മ ആക്ഷൻ പ്ലാനിലൊക്കെ ഉള്ള താൽ പോലും ഈ ആസ്മ അസുഖം അല്ലെങ്കിൽ ചുമ, പനി, ചുമ അതൊന്നും മാറാൻ സാധ്യത കുറവാണ്. ഇതിന്റെ വേറൊരു സീരിയസ് കണ്ടീഷനാണ് ഇൻവേസീവ് ആസ്പെർജിലോസിസ് പറയുന്നത്. അതായത് ഫംഗസ് വീണ്ടും ലങ്ങിൽ ഗ്രോ ചെയ്യാണ്. അപ്പൊ അതിന് പനി വരാം, നെഞ്ചുവേദന വരാം, രക്തം തുപ്പാം, കൂടുതൽ രോഗിക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ കാര്യമായ സിംറ്റംസ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ അസുഖം കാണുമ്പോൾ സാധാരണ ആസ്മ നമ്മൾ പറയാറുണ്ട് ആസ്മ ആക്ഷൻ പ്ലാൻ വെച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കണം.
അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞ രോഗലക്ഷണങ്ങൾ സാധാരണ ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഏതൊക്കെ പ്രദേശത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
ഞാൻ പറഞ്ഞല്ലോ, സി ആസ്മ ഓസ്ട്രേലിയ എല്ലായിടത്തും ഉണ്ട്. അതുമാതിരി തന്നെ സ്മോക്കിംഗ് റിലേറ്റഡ് COPD നമുക്കൊരു പെർട്ടിക്കുലർ റീജിയൻ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളിപ്പോ ഈ ഡാംനെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ കാണുന്നത് ഇപ്പൊ അടുത്തുള്ള റെയിൻ എഫക്ട് ഏരിയാസ് ആണ്. പക്ഷെ എന്റെ കറക്റ്റ് സ്ട്രാറ്റജിക്ക് ഡാറ്റ ഇല്ല. ഫോർ എക്സാമ്പിൾ ലിസ് മോർ ബ്രിസ്ബെയിനോട് കൂടുതലായി കണ്ടിട്ടുണ്ടോ എന്നുള്ളത്.
ഒരു പ്രദേശം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിൽ ഇത് വിശദീകരിക്കാൻ കഴിയുമോ? നമ്മുടെ വീടുകളിൽ നമ്മൾ മോൾഡ് കാണാറുണ്ടല്ലോ.
തീർച്ചയായിട്ടും വീടുകളിൽ നമ്മൾ സാധാരണ മോൾഡ് കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ മര്യാദ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, മഴ പെയ്തിട്ട് തോർന്ന് ചോറിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മോൾഡ് വരാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ എഫക്റ്റീവ്നെസ് ഉള്ളത്. പ്രോപ്പർ ക്ലീനിങ് ആണ്. അത് വീണ്ടും അവിടെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലീൻ ചെയ്യുമ്പം നല്ല വെന്റിലേഷൻ വേണം, നമ്മൾ ജനല തുറന്നിടണം, നമ്മൾ മാസ്ക് ധരിക്കണം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് മെറ്റീരിയൽസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും അമോണിയ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യരുത്, കാരണം അഗെയിൻ അത് ആസ്മയെ കൂടുതൽ ബാധിക്കരുത്. നമ്മൾ സാധാരണ ഉപയോഗിക്കൽ വെനിഗർ ഉപയോഗിക്കാം, പ്ലസ് വിത്ത് സിം വാട്ടർ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ സോപ്പ് വാട്ടർ ഉപയോഗിക്കാം. ബ്ലീച്ച് ഡയറക്റ്റായിട്ട് 8 ounces ഓഫ് ബ്ലീച്ച് ഡയറക്റ്റ് വൺ ഗാലൻ ഓഫ് വാട്ടർ, അങ്ങനത്തെ ഒരു മെഷർമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അറിയാലോ ഇങ്ങനത്തെ കെമിക്കൽസ് ഒക്കെ ആസ്മ എന്ന രോഗത്തിനെ എക്സാസർബേറ്റ് ഒരു സ്റ്റിമുലന്റ് ഫാക്ടറാണ്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്ലീൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കോൾ ഫോർ ഹെൽപ്പ് ഫോർ എക്സ്പേർട്ട് ഹെൽപ്പ് ടു ക്ലീൻ എന്നുള്ളത്.
അപ്പോൾ ഇത് സാധാരണ വീടുകളിൽ കാണുന്ന മോൾഡ് മാത്രമാണോ ശ്രദ്ധിക്കേണ്ടത്, വേറെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു തരം അസുഖത്തിന്, ഈ ലങ് മോൾഡുമായിട്ട് ബന്ധപ്പെട്ട് സാഹചര്യങ്ങളുണ്ടോ, അത്തരം സാഹചര്യങ്ങളുണ്ടോ?
ആ തീർച്ചയായിട്ടും. ഒന്നുള്ളത് ഇപ്പൊ നമ്മള് ഗാർഡൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഗാർഡനിങ് എല്ലാം. അപ്പൊ ഈ പോട്ട്, ഇപ്പൊ അതിൽ സോയില്, പോട്ട് മിക്സ്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലെല്ലാം ഫംഗൈ ഉണ്ട്. അപ്പം ഈ ഫംഗൈസിനൊക്കെ ഈസിയായിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഒരു COPD പേഷ്യന്റോ ആസ്മ പേഷ്യന്റോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അപ്പം ഗാർഡൻ ചെയ്യുന്നവർ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം, ഗ്ലൗസും അതുമാതിരി മാസ്കും ധരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതും വേറൊരു അവോയ്ഡിങ് മെത്തേഡ് ഫംഗൈ നമ്മൾ ശ്വസിക്കാതിരിക്കാൻ പറ്റുന്നതാണ്.
ഡോക്ടർ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചുമയും ജലദോഷവും ഒക്കെ ഒരു പതിവായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലങ് മോൾഡ് ആണോ എന്ന് സംശയിക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധ്യത കുറവാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഈ രോഗം കണ്ടെത്തുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, ഈ ഒരു ലങ് മോൾഡ് ആണെന്ന് ഡോക്ടർമാർക്ക് സംശയം തോന്നുന്നു എപ്പോഴാണ്?
അതെ, ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഈ അസുഖം വരാൻ വളരെ ചാൻസ് കുറവാണ്. രോഗി അറിഞ്ഞുകൊള്ളുന്നില്ല രോഗിക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ബ്രോങ്കിയക്റ്റേസിസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ അത് അറിയാതിരിക്കില്ല. അപ്പൊ ഇതൊക്കെ വരുന്നത് ഈ സാധാരണ കാണുന്ന ഈ സിംറ്റംസ്, ഞാൻ പറഞ്ഞല്ലോ, ചുമ, അതുമാതിരി ഷോർട്ട്നസ് ഓഫ് ബ്രെത്ത്, പനി, ഇതൊന്നും നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട്, ആസ്മ പഫേഴ്സ്, ആസ്മ ആക്ഷൻ പ്ലാൻ ഉള്ള സ്റ്റിറോയിഡ്സ്, അതുമായി വെന്റലിന്, ഇതെല്ലാം എടുത്ത് മാറിയില്ലെങ്കിൽ യെസ്, ദാറ്റ്സ് എ വാർണിംഗ് സൈൻ ഫോർ യു. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് ഈ രോഗികളോട് പറയാറുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് വി യൂസ് ടു മോണിറ്റർ ടു പീക്ക് ഫ്ലോ, അല്ലെങ്കിൽ ആസ്മ ആക്ഷൻ മാതിരി ഉള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ ദേ ഹാവ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി. അപ്പം സാധാരണ മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് അസുഖം മാറിയില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം എന്നുള്ളതാണ് നല്ലൊരു മാർഗം. പ്രത്യേകിച്ച് ഈ ഡാമ്പ്നെസ് ഒക്കെ കൂടുതലുള്ള, അടുത്ത് കൂടുതൽ മഴയും വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്കും, ആസ്മ രോഗികൾക്കും, നമ്മുടെ COPD രോഗികൾക്കൊക്കെ നല്ലതാണ്.
ഡോക്ടർ, ഇപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സംശയം തോന്നി ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡയഗ്നോസ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് എങ്ങനെയാണത്?
ഡയഗ്നോസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കും ആദ്യമായിട്ട്. അപ്പൊ അതില് ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ അതോ വേറെ വല്ല ഫംഗൈന്റെ കാര്യമാണെന്ന് അറിയാം. ഫംഗൈ റിലേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യണം. സ്കാനിൽ ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്, ഓരോ അസുഖത്തിനും കാണുന്ന മാതിരിയുള്ള പ്രത്യേക സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് CT സ്കാനിൽ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ന്യൂമോണിയ മാതിരി ആവാം, ചിലപ്പോൾ ഒരു ക്യാവിറ്റേഷൻ, ഒരു ഹോൾ വരാം, പിന്നെ അപ്പൊ അങ്ങനത്തെ ഓരോ ഇതും കാണാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ആ CT സ്കാൻ വെരി വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. അത് വെച്ച് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഇയോസിനോഫിലിയ, ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ നോക്കിയിട്ട് രണ്ടും കൂടെ നോക്കി വെച്ചിട്ട് പ്രോപ്പർ ഡയഗ്നോസ് കാൻ ബി മേഡ്. വൺസ് ഡയഗ്നോസിസ് ഇസ് മേഡ്, ദെൻ വി ഹാവ് ടു ട്രീറ്റ് ഇമ്മീഡിയറ്റ്ലി.
ഓക്കെ, അപ്പോൾ ഇത് ഡയഗ്നോസിസ് ഇത് ലങ് മോൾഡ് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചികിത്സാ മാർഗങ്ങൾ ഓസ്ട്രേലിയയിലുള്ളത്?
ട്രീറ്റ്മെന്റ്സ് ഉള്ളത്, ഒന്ന് ട്രീറ്റ്മെന്റ് ഓഫ് ദി അണ്ടർലൈങ് കണ്ടീഷൻ എന്താണോ, ആസ്മ, അതുമായി COPD, ബ്ലഡ് റിലേറ്റഡ് മാലിഗ്നൻസീസ്, അങ്ങനെ അത് ചെയ്യുക. അതിന് പുറമെ നമ്മൾ സാധാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് ആണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. പിന്നെ ആന്റി ഫംഗലും, ആന്റി ഫംഗൽ ഈ മോൾഡിനെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കാറ്. കോമ്പിനേഷൻ ആണ് ആന്റി ഫംഗൽ മെഡിക്കേഷൻ കൊടുക്കും. അത് ചിലവർക്ക് ഇതുകൊണ്ട് മാറാം, പക്ഷേ കൂടുതൽ അസുഖം വരുന്നവർക്ക് വേറെ ചില മരുന്നുകളും ഉണ്ട്. ഇൻക്ലൂഡിങ് ബയോളജിക്കൽ ഏജൻറ്സ്, പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇത് അലർജിക്കാണ് റെസ്പോൺസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അതിന്റെ IgE എന്ന് പറഞ്ഞ ഒരു കോമ്പോണന്റ് കൂടും. അപ്പൊ അതിനെതിരായിട്ടുള്ള പുതിയ ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്, അതും ഉപയോഗിക്കും. ഇതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്.
ഇനി ഡോക്ടർ, ഇത് പകരുന്ന ഒരു അസുഖമാണോ?
പകരൂല, രോഗി ഒരിക്കലും ഈ ഫംഗസിനെ പുറത്തേക്ക് വിടുന്നില്ലല്ലോ. അപ്പൊ ശ്വസിക്കണം, പക്ഷെ നമ്മളെപ്പോഴും മാസ്ക് ഇടുന്നതായിരിക്കും.
കോവിഡിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ലങ് മോൾഡ് അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ടുള്ള ഈ അസുഖത്തിന് മറ്റു എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ?
ഞാൻ പറയും, COVID-19 ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്, അതായത് ICU അഡ്മിഷനുള്ള പേഷ്യൻസിന് ആണ് ഈ COVID-19 കൂടെ ഈ ആസ്പർജിലോസിസും മ്യൂക്കോർമൈക്കോസിസും എല്ലാം കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു ഒരു നോൺ ഇൻവേസിവ്, അതായത് ഒരു ഹോസ്പിറ്റൽ ICU അഡ്മിറ്റ് ചെയ്യാത്ത പേഷ്യൻസിന് ഇത് കണ്ടിട്ടില്ല. മെയിൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ ICU പേഷ്യൻസ് ആകുമ്പോൾ നമ്മൾ ഇന്റൻസീവായിട്ട് മരുന്ന് കൊടുക്കും, പക്ഷെ അത് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിരിക്കാം. അങ്ങനത്തെ അസുഖം വരുന്നവർക്കാണെങ്കിൽ യെസ്, ഇത് നന്നായിട്ട് ഇന്റൻസീവ് പേഷ്യൻസിനാണ്, വെന്റിലേറ്റഡ് പേഷ്യൻസിനാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ആസ്പർജിലോസിസ് കാണുന്നത്.
വളരെ നന്ദി ഡോക്ടർ അലി പരപ്പിൽ ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
താങ്ക് യു.